Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, പിന്നെ വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആഗമനകാലം നാലാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണിന്ന് പുതിയ നിയമപണ്ഡിതനും കാരുണീകൻ മാസികയുടെ പത്രാധിപരുമായ റവറൻ ഡോക്ടർ ജേക്കബ് നാലുപറ MCBS പങ്കുവച്ച വചന ചിന്തകൾ കേൾക്കാമിന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:18-24 വാക്യങ്ങൾ.
യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവനിതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു.
ചെറുപ്പക്കാരായ ഒരു ഭർത്താവും ഭാര്യയും, യുവദമ്പതികൾ, അതും ജീസസ് യൂത്തിലെ അംഗങ്ങളാണ്. പ്രാർത്ഥനയിലും വിശ്വാസത്തിലും വളരെ ആഴപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികൾ. കല്യാണം കഴിച്ചു, മുന്നോട്ട് പോയി. ആദ്യത്തെ കുഞ്ഞിനു വേണ്ടി അവർ പ്രാർത്ഥിച്ചൊരുങ്ങി ആദ്യത്തെ കുഞ്ഞ് ജനിച്ചു. മുന്നോട്ട് പോയപ്പോൾ അപാകത തോന്നി. ഒരു വർഷം കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് തങ്ങളുടെ കുഞ്ഞിന് ഓട്ടിസം ബാധിച്ച കുഞ്ഞാണ്. അതവരുടെ ജീവിതത്തെ ആകെ തകർത്തു കളഞ്ഞു. പിന്നെയും അത് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. 2 വർഷം കഴിഞ്ഞപ്പോൾ അടുത്ത കുഞ്ഞ് ജനിക്കുകയാണ്, വലിയ പ്രതീക്ഷയോടെ. അവനും ജനിച്ചു കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ചറിയുകയാണ് ഈ കുഞ്ഞിനും ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങൾ. ഇത് തിരിച്ചറിയുമ്പോൾ ഇവർ രണ്ടുപേരും തകർന്ന ഹൃദയത്തോടെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്തേ തമ്പുരാൻ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തു? ജീവിതത്തിലെ ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഇന്നത്തെ സുവിശേഷത്തിൽ വലിയ ഒരു ജീവിത പ്രശ്നം അഭിമുഖീകരിക്കുക ഔസേപ്പിതാവ്. ആ വലിയ ജീവിത പ്രശ്നത്തിൻ്റെ മുമ്പിൽ എങ്ങനെയാണ് ഔസേപ്പിതാവ് പ്രതികരിക്കുന്നത്? 2 രീതിയിലുള്ള പ്രതികരണങ്ങളാണ് മുന്നോട്ട് വരുന്നത്. പ്രശ്നമിതാണ്, 18-ാമത്തെ തിരുവചനം പറയുന്നു, അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ ഗർഭിണിയായി കാണപ്പെട്ടു. സഹവസിക്കുന്നതിന് മുമ്പ് ഭാര്യ ഗർഭിണിയാണെന്നറിയുന്ന ഔസേപ്പിതാവ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ വലിയ ജീവിത പ്രശ്നത്തിന് അദ്ദേഹം തന്നെ മുന്നോട്ട് വയ്ക്കുന്ന പരിഹാരമാണ് അടുത്ത തിരുവചനത്തിൽ 19-ാമത്തെ വചനം. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഇതാണ് ഔസേപ്പിതാവിൻ്റെ പരിഹാരം. അതായത്, മറിയത്തെ, ഭാര്യയെ ഉപേക്ഷിക്കുക, അതും രഹസ്യമായിട്ട് ഉപേക്ഷിക്കുക. ഈ പരിഹാരത്തിൻ്റെ പിറകിലുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. കാഴ്ചപ്പാടിതാണ്, ഈ പരിഹാരത്തിൽ അദ്ദേഹം എത്താനുള്ള കാഴ്ചപ്പാട്. അതായത്, ഈ അവിഹിതമായ ഒരു ഗർഭമായിരിക്കണം ഇത്, കാരണം ഭർത്താവ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഗർഭത്തിലുള്ള കുഞ്ഞ് അവിശുദ്ധമായ ഒരു സന്തതി ആയിരിക്കണം. അതുകൊണ്ട് ഏറ്റവും ജനറസായ ഉദാരമായ ഒരു തീരുമാനമാണ് ഔസേപ്പിതാവ് എടുക്കുന്നത്. ഉപേക്ഷിക്കാം, അത് രഹസ്യമായി, അപമാനിക്കാതിരിക്കാൻ. ഏറ്റവും ഉദാരമായ ഒരു തീരുമാനത്തിലേക്ക് ദേ ഔസേപ്പിതാവെത്തുക. ഔസേപ്പിതാവിൻ്റെ ഈ തീരുമാനം നടപ്പിലാക്കപ്പെട്ടിരുന്നെങ്കിലോ? പെട്ടിരുന്നെങ്കിലെ അവസ്ഥയൊന്ന് ഓർത്തു നോക്കിക്കേ. പരിശുദ്ധ മറിയം എന്ന് പറയുന്ന ഈ മാതാവ് പാപിനിയായിട്ട് ചരിത്രത്തിൽ എന്നും അറിയപ്പെട്ടേനെ. ദൈവിക പദ്ധതി മൊത്തം തകിടം പറഞ്ഞേനെ. രക്ഷാകര ചരിത്രം മുഴുവൻ പൊളിഞ്ഞേനെ. പോരാ, രക്ഷ തന്നെ, സകലരുടെയും രക്ഷ തന്നെ ഒരു തരത്തിൽ അപകടത്തിലേക്ക് നീങ്ങിയേനെ. ഇത് ഔസപിതാവിൻ്റെ പ്രശ്നത്തിനുള്ള പരിഹാരമാണ്. അതായത്, താനറിയാതെ ഗർഭിണിയായ മറിയത്തെ ആ പ്രശ്നത്തിൻ്റെ മുമ്പിൽ പരിഹാരവിധാ രഹസ്യത്തിൽ ഉപേക്ഷിക്കുക. എന്നാൽ രണ്ടാമത്തെ പരിഹാരം വരുന്നത് തമ്പുരാന്റെ ഭാഗത്തു നിന്നാണ്. കർത്താവിൻ്റെ ദൂതൻ അറിയിക്കുന്നത് ദൈവത്തിൻ്റെ പരിഹാരമാണ്. 20-ാമത്തെ വചനത്തിൽ അതാണ് ദൂതൻ പറയുന്നത്. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. ദൈവത്തിൻ്റെ പരിഹാരം ഇതാ, നീ സ്വീകരിക്കണം. ഔസപിതാവിൻ്റെ പരിഹാരമോ ഉപേക്ഷിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ പരിഹാരം അതിന് കടകവിരുദ്ധമാണ്. നീ അവളെ സ്വീകരിക്കണം. അതിൻ്റെ പിറകിൽ നിൽക്കുന്നത് ഒരു കാഴ്ചപ്പാടാണ്. കാഴ്ചപ്പാടിതാണ്, ഔസപിതാവ് കണ്ടതിന് നേരെ വിരുദ്ധമായിട്ടാണ് ദൈവം കാണുന്നത്. ഔസപിതാവ് കണ്ടത് ഇത് അവിശുദ്ധമായ ഗർഭമായിരിക്കണം. എന്നാൽ തിരുവചനത്തിൽ ഉടനെ തന്നെ പറയുന്നു, പരിശുദ്ധാത്മാവിനാലാണ് ഗർഭിണിയായിരിക്കുന്നത്, അതുകൊണ്ട് ഇത് പരിശുദ്ധമായ ഗർഭം. 21-ാമത്തെ വചനത്തിൽ പറയുന്നു, ജനത്തെ പാപങ്ങളിൽ നിന്ന് ഇവൻ രക്ഷിക്കും യേശു. അതുകൊണ്ട് തന്നെ ഇത് രക്ഷകനാ, പാപിയല്ല, പാപിനിയല്ല, രക്ഷകനാണ്, രക്ഷകൻ്റെ അമ്മയാണ്. പോരാ, ഇതിലൂടെ ഉണ്ടാകുന്ന പരിണത ഫലം 23-ാമത്തെ വചനത്തിൽ പറയുന്നു, ദൈവം നമ്മോടുകൂടെ. ഔസേപ്പിതാവ് കണ്ടതിന് നേരെ കടകവിരുദ്ധമായ ഒരു കാഴ്ചപ്പാടാണ് ദൈവദൂതൻ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടായിട്ട് പറയുന്നത്. പരിണതഫലമോ? അതുകൊണ്ട് തന്നെ സ്വീകരിക്കണം, ഉപേക്ഷിക്കരുത്. ഇതാണ് ദൈവികമായ പരിഹാരം. ഈ ദൈവികമായ കാഴ്ചപ്പാടിൻ്റെയും ദൈവികമായ പരിഹാരത്തിൻ്റെയും മുമ്പിൽ ഔസേപ്പിതാവ് ശിരസ്സു നമിക്കുകയാണ്. അതാണ് 24-ാമത്തെ വചനത്തിൽ, ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു, അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. മാതാവിനെ സ്വീകരിക്കുക, മറിയത്തെ സ്വീകരിക്കുക, ഉപേക്ഷിക്കാൻ തീരുമാനിച്ചവളെ ഔസേപ്പിതാവ് തന്നെ സ്വീകരിക്കുക. ഈ സ്വീകരണത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നത് എന്താണ്? രക്ഷ, സകലരുടെയും രക്ഷ, രക്ഷകൻ്റെ ജനനം. ഇതാണ് സംഭവിക്കുന്നത്. നിന്റെ കാഴ്ചപ്പാട് മാറുക. ഔസേപ്പിതാവിനോട് അതാണ് ദൂതൻ ആവശ്യപ്പെട്ടത്. നീ കാണുന്ന രീതി, ആ രീതിയിലൂടെ കണ്ട് നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രശ്നത്തിനുള്ള പരിഹാരമുണ്ടല്ലോ, അത് മാറ്റുക. ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ കാണുക, ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കുക, ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നീ മനസ്സിലാക്കുക. എന്നിട്ട് ദൈവത്തിൻ്റെ പരിഹാരത്തിലേക്ക് വരിക. രക്ഷയും രക്ഷകനും പിറക്കുന്നത് അങ്ങനെയാണ്. ഫ്രാൻസിസ് പാപ്പായുടെ ജീവചരിത്രം എഴുതിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് പിടികിട്ടാതെ നിന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ 2 വർഷക്കാലമുണ്ട്. 1990 മുതൽ 1992 വരെയുള്ള 2 വർഷക്കാലം ഒരു രേഖയിലും അതിനു മുമ്പ് എഴുതപ്പെട്ട ഒരു ജീവചരിത്രത്തിലും ഈ കാലഘട്ടത്തിൽ അദ്ദേഹം എന്തു ചെയ്തിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു വിവരണവുമില്ല. കൊർദോബായിൽ, അർജന്റീനയിലെ കൊർദോബായിലെ ഈശോസഭയുടെ ആശ്രമത്തിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്തായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത്? ഒരു വിവരവുമില്ല. അങ്ങനെ ചരിത്രകാരന്മാർക്കെല്ലാം അജ്ഞാതമായിരുന്ന ഒരു ഡാർക്ക് ഏജ് ഫ്രാൻസിസ് പാപ്പായുടെ. ഇതേക്കുറിച്ച് 1.5 വർഷത്തിന് മുമ്പ് CNN എഡിറ്റർ ഒരു അന്വേഷണവുമായിട്ട് കൊർദോബായിലേക്ക് തന്നെ പോയി. കൊർദോബയിലേക്ക് തന്നെ പോയി ഈ ആശ്രമത്തിൽ ചെന്നു, ആശ്രമത്തിൻ്റെ ക്രോണിക്കൾ എടുത്തു. അന്ന് അവിടെ ഉണ്ടായിരുന്ന, അവിടെ താമസിച്ചിരുന്ന മറ്റ് അച്ഛന്മാരെയും സഹോദരന്മാരുടെയും പേര് കണ്ടെടുത്തി, അവരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരുമായിട്ട് അഭിമുഖം നടത്തി. അഭിമുഖം നടത്തിയിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ, അവിടുത്തെ അന്നത്തെ ഒരു കുശിനിക്കാരനുണ്ട്, അദ്ദേഹം ഇന്ന് വൃദ്ധനായിട്ടിരിക്കുക, അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ ഹോർഹെ ബെർഗോളിയോയെക്കുറിച്ച്, പാപ്പായുടെ പഴയ പേര്, അദ്ദേഹം പറയുന്നു, ബെർഗോളിയോ എന്നും കൃത്യനിഷ്ഠയുടെ മനുഷ്യനായിരുന്നു. ഞാനെന്നും രാവിലെ ആശ്രമത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ കാണുന്നത്, അദ്ദേഹത്തിന് ആകെ 2 ജോഡി സോക്സേ ഉള്ളൂ, അതിലൊരെണ്ണം എല്ലാ ദിവസവും രാവിലെ കഴുകി ഉണക്കാനിടുന്നതാണ്. എന്നിട്ടോ അതിനുശേഷം എന്നും അദ്ദേഹം ചാപ്പലിലാണ്. ഉച്ചയ്ക്ക് അദ്ദേഹം എന്നും കഴിക്കുന്നത് ഒരേ ഭക്ഷണമാണ്. അങ്ങനെ കൃത്യനിഷ്ഠകളുടെ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ അന്ന് ഉണ്ടായിരുന്ന ഒരു അച്ഛൻ പറയുന്ന, എന്ന് വൃദ്ധനായി അദ്ദേഹം പറയുന്നത്, താൻ ശിക്ഷിക്കപ്പെട്ടിരിക്കുകയായിരുന്നു എന്ന് ബെർഗോളിയോയ്ക്ക് അറിയായിരുന്നു. കാരണം അദ്ദേഹം നേരത്തെ പ്രൊവിൻഷ്യാളായിരുന്നു. പ്രൊവിൻഷ്യാളായിരുന്ന കാലഘട്ടത്തിലെടുത്ത ചില തീരുമാനങ്ങളെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ പരിണത ഫലമായിട്ടാണ് ഇങ്ങോട്ട് അയക്കപ്പെട്ടത്. അങ്ങനെ അയക്കപ്പെട്ട അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിരിക്കുകയായിരുന്നു എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് മൗനത്തിലും ഏകാന്തതയിലും എഴുത്തിലും വായനയിലുമായിട്ട് അദ്ദേഹം കഴിഞ്ഞുകൂടുകയായിരുന്നു. എന്തിന്? അവിടെ പരസ്യമായിട്ട് കുർബാന ചെല്ലാൻ പോലുമുള്ള അനുവാദമില്ലായിരുന്നു എന്നാണ് ഈ CNN എഡിറ്റർ റിപ്പോർട്ട് ചെയ്യുന്നത്. കുമ്പസാരിപ്പിക്കാനുള്ള ഒരു ജോലിയുമില്ലാതെ, ഒരു തസ്തികയുമില്ലാതെ 2 വർഷം. ഇതിനെക്കുറിച്ച് പിന്നീട് ഫ്രാൻസിസ് പാപ്പ സമാനമായ ഒരു സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയക്കാരൻ ബോനോസ് അയേഴ്സിലെ രാഷ്ട്രീയക്കാരനെത്തി ഇലക്ഷനിൽ തോറ്റു, പരാജയം ഏറ്റുവാങ്ങി, അനുയായികളെല്ലാം കൈയൊഴിഞ്ഞു. അങ്ങനെ ഏകാന്തതയിൽ ഒറ്റപ്പെട്ട ഇയാൾ ബോനോസ് അയേഴ്സിലെ ഓക്സിലറി മെത്രാനായിരുന്ന ഇദ്ദേഹത്തെ കാണാൻ വരിക. കണ്ടു കഴിഞ്ഞപ്പം ഹോർഹെ ബെർഗോളിയോ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു, ദേ നമ്മുടെ പരാജയം, നമ്മുടെ ഏകാന്തത, നമ്മുടെ ഒറ്റപ്പെടൽ, നമ്മളത് ജീവിച്ചു തീർക്കണം. എങ്കിലേ കൂടുതൽ ആർദ്രതയോടെ, കൂടുതൽ കാരുണ്യത്തോടെ ജനത്തെ സേവിക്കാനായിട്ട് നമുക്ക് വീണ്ടും വരാൻ പറ്റുകയുള്ളൂ. അത് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവം തന്നെയാണ് രാഷ്ട്രീയ നേതാവിന് പങ്കുവെച്ചു കൊടുക്കുന്നത്. നമ്മുടെ പരാജയം, നമ്മുടെ ഏകാന്തത, നമ്മുടെ ഒറ്റപ്പെടുത്തലുകൾ, അത് നമ്മൾ ജീവിച്ചു തീർക്കണം. എങ്കിലേ കൂടുതൽ ആർദ്രതയോടെയും കാരുണ്യത്തോടെയും ജനത്തെ സേവിക്കാൻ ആയി തിരിച്ചു വരാൻ നമുക്ക് പറ്റുള്ളൂ. ഒന്നോർത്ത് നോക്കിക്കേ, ഈ ഹോർഹെ ബെർഗോളിയോയ്ക്ക് വേണമെങ്കിൽ മറ്റൊരു രീതിയിൽ പ്രതികരിക്കാമായിരുന്നു, വെറും മാനുഷികമായ രീതിയിൽ. കാരണം തന്നെ ഇപ്പോൾ ഒരു ജോലിയും തരാതെ ഒറ്റപ്പെടുത്തി ശിക്ഷിച്ചിരിക്കുന്നത് തെറ്റാണ്, അന്യായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കാനും അതിനെതിരെ നീങ്ങാനും ശ്രമിച്ചിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്ന പരിണതഫലം എന്താണ്? ഉറപ്പായിട്ടും ഉണ്ടാകാവുന്ന ഒരു പരിണതഫലം ഫ്രാൻസിസ് എന്ന് പറയുന്ന മാർപ്പാപ്പയെ ലഭിക്കില്ലായിരുന്നു. കരുണ എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ ഹൃദയം കത്തോലിക്ക സഭയുടെ ഹൃദയത്തിലേക്ക് വീണ്ടും എടുത്തു വയ്ക്കപ്പെടുകയില്ലായിരുന്നു. അങ്ങനെ രക്ഷയുടെ വലിയ ഒരു വഴി ഈ നൂറ്റാണ്ടിൽ തുറന്നു വരികയില്ലായിരുന്നു. ഇതാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നത്തെ മാനുഷികമായ രീതിയിൽ പ്രതികരിക്കുന്നതും പോരാ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ ദൈവത്തിൻ്റെ പരിഹാരത്തിലേക്ക് പോകുന്നതും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സുവിശേഷത്തിൽ ഔസേപ്പിതാവ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്ന ഔസേപ്പിതാവ് നമ്മളോട് പറഞ്ഞു തരുന്നത്, ദേ ഏത് പ്രശ്നത്തിനും നമ്മുടേതായ ന്യായപൂർണമായ പരിഹാരങ്ങളുണ്ടാകാം. ശരി തന്നെ, പക്ഷേ അതിലുപരിയായിട്ട് തമ്പുരാൻ്റെ കണ്ണുകളിലൂടെ പ്രശ്നത്തെ കാണാനും തമ്പുരാൻ്റെ കണ്ണുകളിലൂടെ പ്രശ്നത്തിൻ്റെ വിശദാംശങ്ങൾ കാണാനും പോരാ അങ്ങനെ തമ്പുരാൻ്റെ പരിഹാരമെന്തെന്ന് തിരിച്ചറിയാനും കഴിയുന്നിടത്താണ് രക്ഷകൻ പിറക്കുന്നത്, രക്ഷയുണ്ടാകുന്നത്. നിൻ്റെ രക്ഷയും നിൻ്റെ ചുറ്റുമുള്ളവരുടെ രക്ഷയും അങ്ങനെയാണ് യാഥാർത്ഥ്യമാകുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നിൻ്റെ ജനനത്തിനൊരുങ്ങുന്ന ഞങ്ങളെ ഈ വലിയ ഹൃദയമാറ്റത്തിലേക്ക് നീ കൈപിടിച്ച് നടത്തേണമേ. അനുദിന ജീവിതത്തിൽ ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഞങ്ങളുടേതായ കണ്ണുകളിലൂടെയാണ് എപ്പോഴും ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടേതായ പരിഹാരങ്ങൾ എടുത്താൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈശോയെ, അപ്പോഴൊക്കെ ഓർക്കാൻ, രക്ഷാകര ചരിത്രം ഓർക്കാൻ, നിന്നെ ഓർക്കാൻ, ഔസേപ്പിതാവിനെ ഓർക്കാൻ, ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ എൻ്റെ ജീവിതത്തെയും ജീവിതത്തിൻ്റെ നൊമ്പരപ്പെടുത്തുന്ന പ്രശ്നങ്ങളെയും നോക്കിക്കാണാനും തമ്പുരാൻ ആഗ്രഹിക്കുന്ന പരിഹാരം എന്താണ് എന്ന് ചോദിക്കാനും അന്വേഷിക്കാനുമുള്ള മനസ്സും ശ്രദ്ധയും എനിക്കെപ്പോഴും തരണമേ. ആമേൻ.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് MCBS ഭാഗമായ ഫാദർ ജേക്കബ് നാലുപറ പങ്കുവച്ച ആഗമനകാലം 4-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ്.